ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഞാനൊരു പാവാണ്, ദാമോദരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞ് അയാളെ കളിയാക്കി. അവർ പരസ്പരം നോക്കി അട്ടാസിച്ചു. വീടിനകത്തേക്ക് പോയി വിശാലമായ ഒരു ഹാളിൽ അവർ ഇരുന്നു. കാൽമേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന അവരുടെ മുമ്പിലേക്ക് അല്പസമയത്തിന് ശേഷം അവരുടെ അതേ പ്രായമുള്ള മൂന്നാളുകൾ കയറി വന്നു. അഥർവൻ, സുധീരൻ, സുദേവൻ. അവന്മാരെ കണ്ടതും ദാമോദരനും ആനന്ദശങ്കറും വീണ്ടും അട്ടഹസിക്കാൻ തുടങ്ങി. അവരെ പോലെ ആ മൂന്ന് പേരും അട്ടഹസിച്ചു. ദ്രോണാഗ, അവനായിരുന്നു നമ്മുടെ ശത്രു, നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കാൻ വന്നവൻ. ഇപ്പോൾ അവൻ പരലോകത്ത്. ഇപ്പോൾ നമ്മളാണ് ഇവിടുത്തെ രാജാക്കന്മാർ. നാദേശ്വരവും ശ്രീലകവും തകർക്കാൻ വന്ന സാത്താന്മാരാണ് നമ്മൾ. അവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് സ്വന്തമാക്കണം. അവന്മാർ അഞ്ചുപേരും അട്ടഹസിക്കാൻ തുടങ്ങി. മദ്യം കഴിച്ചുകൊണ്ട് അവരിരുന്നു. ആനന്ദ്, ദാമോദരൻ, അഥർവൻ, സുധീരൻ, സുദേവൻ, അഞ്ചുപേരും സഹോദരന്മാരായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവരായിരുന്നു ഇവർ. ചേരിയിൽ അനാഥരായി വളർന്നുകൊണ്ട് എല്ലാ പോക്കിരിത്രവും അവന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. ദാരിദ്ര്യം കൂടിയപ്പോൾ അവന്മാർ അഞ്ചുപേരും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ കള്ളവണ്ടി കയറി. ഭിക്ഷാടനം ഉപജീവന മാർഗമാക്കിയ മാഫിയ സംഘത്തോടൊപ്പം അവർ ചേർന്നു. അവരുടെ കൗമാരം തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, തെരുവിൽ അങ്ങനെ അലഞ്ഞു നടന്ന് അവർ മാഫിയക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അവരെ പോലെ നൂറുകണക്കിന് കുട്ടികളും അതിനേക്കാൾ വൃദ്ധരും സ്ത്രീകളും മാഫിയയുടെ കീഴിൽ ഭിക്ഷക്കാരായി നടന്നിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ അവരഞ്ചുപേരും മാഫിയയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ നേരെ പോയത് കർണാടകയിലേക്കായിരുന്നു. അവിടെ നിന്ന് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെല്ലാം പിടിച്ചുപറി കുറ്റകൃത്യങ്ങളും ചെയ്ത് അവർ ഓരോ നാട്ടിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവർ യൗവനത്തിലേക്ക് കടന്നു. ആനന്ദ് ശങ്കറിന് പണത്തോടായിരുന്നു ആർത്തി, പക്ഷേ ദാമോദരന് പെണ്ണിനോടും. പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി അവന്മാർ ബാങ്കും വീടുകളും കൊള്ളയടിച്ചെങ്കിലും പോലീസിന്റെ പിടിയിലകപ്പെട്ട് ജയിലിലായി. അതും കർണാടക പോലീസാണ് അവന്മാരെ അറസ്റ്റ് ചെയ്തത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അവർ നേരെ പോയത് ഉത്തരാഖണ്ഡിലെ സുഹൃത്തിന്റെ അടുത്തേക്കായിരുന്നു. കുറച്ചു ദിവസം അവിടെ തങ്ങിയപ്പോൾ സുഹൃത്ത് ഒരു സ്വർണ്ണക്കടയിൽ രാത്രി കവർച്ച നടത്താൻ അവരെ ക്ഷണിച്ചു. അവരും മറ്റൊരു സംഘവും ചേർന്ന് സ്വർണ്ണക്കടയിൽ കവർച്ച നടത്താൻ പോയി. പക്ഷേ അവരുടെ പ്ലാനെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്വർണ്ണക്കടയുടെ ഉടമയും അയാളുടെ മകനും അവരെ പിടികൂടി. ദ്രോണാകവും അവന്റെ പിതാവുമായിരുന്നത്. മുഖംമൂടി വെച്ചതുകൊണ്ട് ദാമോദരനെയും ആനന്ദിനെയും കൂട്ടിനെയും അവർക്ക് മനസ്സിലായില്ല. കുറച്ചുപേർ പുറത്തേക്ക് ഓടിയപ്പോൾ ദ്രോണ ദാമോദരനെ ഇടിച്ച് അവശനാക്കി. ആനന്ദ് ദ്രോണയെ തള്ളിമാറ്റി. അപ്പോഴേക്കും സുദേവൻ ദാമോദരനെ തൂക്കിയെടുത്ത് ഓടിയിരുന്നു. തോക്ക് കാണിച്ച് ഭയപ്പെടുത്തി ആനന്ദ് ശങ്കറും അവരുടെ പിന്നാലെ ഓടി. പിതാവിനെ അവർ തള്ളിയതുകൊണ്ട് അയാളുടെ നെറ്റിപ്പോയി ചുമലിടിച്ച് മുഴിച്ചിരുന്നു. സ്വർണമൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും ദ്രോണയും പിതാവും അവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു. പക്ഷേ പോലീസിനെ അവരെ കണ്ടെത്താനായില്ല. ദാമോദരനെയും കൊണ്ട് അന്ന് രാത്രി തന്നെ അവർ കാശ്മീരിലേക്ക് നാടുവിട്ടിരുന്നു. പക്ഷേ ദാമോദരനെ തള്ളിച്ചതച്ചവനോട് അവർക്ക് പകുണർന്നു. ദ്രോണയെ പറ്റി ഉത്തരാഖണ്ഡിലെ സുഹൃത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവന്മാർ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ നിന്ന് മറ്റൊരു സുഹൃത്തുമായി ദ്രോണയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ദ്രോണ കാശ്മീരിലേക്ക് പോയത് അവർ അറിഞ്ഞു. അതോടെ അവർ കാശ്മീരിലേക്ക് തന്നെ തിരിച്ചുപോയി. കാശ്മീരിൽ എവിടെയാണ് അവരെന്ന് ബാംഗ്ലൂരിലെ സുഹൃത്ത് പറഞ്ഞ അഡ്രസ്സിൽ അവരവനെ കണ്ടുപിടിച്ചു. ദ്രോണ പോലും അറിയാതെ ദാമോദരൻ സംഘവും അവനെ പിന്തുടർന്നു. ദ്രോണ കാശ്മീരിലെ ഗുൽമർഗിലേക്ക് പോയപ്പോൾ അവന്മാരും അവനെ പിന്തുടർന്ന് അങ്ങോട്ട് പോയി. ദാമോദരനും ആനന്ദനും സുഹൃത്തിന്റെ കോൾ വന്നപ്പോൾ അല്പം മാറി നിന്ന് സംസാരിക്കുമ്പോഴായിരുന്നു അവരുടെ സഹോദരന്മാർ മഞ്ഞിലൂടെ ഇറങ്ങി വരുന്ന അഭിരാമിയെയും ഭാഗ്യയും കണ്ടത്. അന്ന് അഭിരാമിയുടെയും ഭാഗ്യയുടെയും പിന്നിൽ കമന്റ് അടിച്ച മലയാളികളായ ചെറുപ്പക്കാർ ദാമോദരന്റെയും ആനന്ദിന്റെയും അനിയന്മാരായിരുന്നു. ആമിയുടെ കയ്യിൽ നിന്ന് സുദേവൻ അവൾ പോലും അറിയാതെ വാലറ്റ് മോഷ്ടിച്ചിരുന്നു. ഈ കാഴ്ച കാണാൻ ഇടയായ ദ്രോണ അവന്മാരുടെ അടുത്തേക്ക് വഴക്കിടാൻ പോയി. ദ്രോണ അവന്മാരെ അടിച്ച് നേരെ വാലറ്റ് ആമിയെ ഏൽപ്പിക്കുമ്പോൾ അനിയന്മാർ നേരെ ആനന്ദിന്റെയും ദാമോദരന്റെ അടുത്തേക്ക് ഓടി. ദാമോദരനെയും ആനന്ദിനെയും വിളിച്ചുകൊടുന്ന് അവന്മാർ ആമിയുടെയും ഭാഗ്യയുടെ അടുത്ത് നിൽക്കുന്ന ദ്രോണയെ കാണിച്ചു കൊടുത്തു. അല്പം ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും ആമിയെയും ഭാഗ്യയും കണ്ട് ദാമോദരൻ കാമത്തോടെ നോക്കി നിന്നു. അവരുടെ സൗന്ദര്യവും ശരീരവും സ്വന്തമാക്കാൻ അയാളുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു. ഒപ്പം തന്റെ അനിയന്മാരെ കൂടി തള്ളിയ ദ്രോണയോട് പകയും വർദ്ധിച്ചു. അപ്പോഴാണ് ആമിയുടെ വാലറ്റിൽ നിന്ന് കിട്ടിയ വിസിറ്റിംഗ് കാർഡ് അനിയൻ ദാമോദരൻ നൽകിയത്. ദത്തന്റെ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡായിരുന്നത്. അതോടെ ആമിയും ഭാഗ്യയും സമ്പത്തുള്ള വീട്ടിലെ കുട്ടികളാണെന്ന് അയാൾക്ക് മനസ്സിലായി. കാശ്മീരിൽ ഉത്തരാഖണ്ഡിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നവരാണ് നാഥ് കുടുംബം. ദത്തനിയന്മാരെ അറിയില്ലെങ്കിലും അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരി കൂടിയായ ദത്തനെ ദാമോദരനും അനിയന്മാർക്കും അറിയാമായിരുന്നു. അവർ ദ്രോണയെയും അഭിരാമിയെയും ഭാഗ്യയും പിന്തുടർന്നു. അഭിരാമിയെയും ഭാഗ്യയും പ്രണയിച്ച് വശത്താകാമെന്ന് അവന്മാർ അവിടെ നിന്ന് പ്ലാൻ ചെയ്തെങ്കിലും അവരുടെ പ്ലാനെല്ലാം തകർത്തുകൊണ്ട് ദ്രോണ അവളോട് ഇഷ്ടം പറഞ്ഞതും നമ്പർ കൈമാറിയതും അവർ കേൾക്കാനിടയായി. അതോടെ അവന്മാർക്ക് ദ്രോണയോട് പകയായി. ആമിയും ദ്രോണയും അടുത്തപ്പോൾ ദാമോദരന് ദേഷ്യം അടക്കാനായില്ല. ആമിയും ഭാഗ്യം കേരളത്തിലേക്ക് പോയപ്പോൾ അവരും അവരറിയാതെ പിന്തുടർന്നു പോയി. ശ്രീലകവും നാദേശ്വരവും റോഡിൽ നിന്ന് കണ്ടപ്പോൾ അവരുടെ മിഴികൾ ആർത്തിയാൽ വിടർന്നു. കൊട്ടാര തുല്യമായ ആ രണ്ട് വീടുകളും കണ്ടപ്പോൾ അവിടെ കയറിക്കൂടാനുള്ള ചിന്തയോടെ അവർ നടന്നു. എങ്ങനെയെങ്കിലും ശ്രീലകത്തും നാദേശ്വരത്തും കയറിക്കൂടാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ആമിയുടെയും ദ്രോണയുടെയും പ്രണയം പൊളിക്കാൻ ദാമോദരൻ തീരുമാനിച്ചു. അയാളും ആനന്ദശങ്കറും ബാക്കിയുള്ള അനിയന്മാരും പകവീട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പതുക്കെയുള്ള സ്വരത്തോടെ STD ബൂത്തിൽ നിന്ന് ആദ്യം ദാമോദരൻ ശേഖരന് ഫോൺ ചെയ്ത് അവരുടെ പ്രണയം പറഞ്ഞു. അഭിരാമിയെ ശേഖരൻ നാട്ടിൽ നിന്ന് കാശ്മീരിലേക്ക് കൊണ്ടുപോയപ്പോൾ ദാമോദരനും രണ്ട് അനിയന്മാരും അങ്ങോട്ട് പോയി. ആനന്ദും സുദേവനും കേരളത്തിൽ നിന്ന്. ശേഖരന് കൊടുക്കാൻ കടലാസിലെ ചിത്രങ്ങൾ അതർവൻ വരക്കും. അതെല്ലാം എത്തിക്കുന്നത് സുധീരനായിരിക്കും. അവരെല്ലാം അപകടപ്പെടുത്തുന്നത് ദാമോദരനും. ആമിയെയും മഹിയെയും കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ച് ദാമോദരനായിരുന്നു. ഭാഗീരഥി അനാഥയാണെന്ന് മനസ്സിലാക്കിയ അവർ ആദ്യം ഭാഗ്യയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ദാമോദരന്റെ നിർദ്ദേശപ്രകാരം ആനന്ദ് തൽക്കാലത്തിന് ഒരു നാടക്കാരനായ ഒരു സ്ത്രീയെയും ആണിനെയും സഹോദരൻ മേടത്തിയുമാണെന്ന് പറഞ്ഞ് ശ്രീലകത്ത് പോയി ഭാഗ്യയെ പെണ്ണു ചോദിച്ചു. അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കൊടുക്കണമെന്ന ശങ്കരന്റെ തീരുമാനത്തെ ബന്ധുക്കൾ എതിർത്തു. അങ്ങനെ അധികമൊന്നും ആനന്ദിന്റെ ചുറ്റുപാട് അന്വേഷിക്കാതെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ആനന്ദ് അവളെ സ്ഥിരതാമസമാക്കി. ദാമോദരനും അനിയന്മാരും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പുറത്തും. അവിടെയാണ് നാദേശ്വരത്തിന്റെയും ശ്രീലകത്തിന്റെയും പതനം തുടങ്ങുന്നത്. കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ ആനന്ദ് എന്ന കഴുകൻ ആദ്യം അവിടെ കയറിക്കൂടി. ദാമോദരനും അനിയന്മാരും വാടകൊരു വീടെടുത്ത് കുറച്ചകലെ താമസമാക്കി. ആനന്ദ് ശ്രീലകത്തെ ശങ്കരനാരായണിൽ നിന്ന് ഭാഗ്യക്കായി എഴുതിവെച്ച സ്വത്തുക്കൾ സ്വന്തമാക്കി. വിവാഹം കഴിഞ്ഞപ്പോൾ ആനന്ദ് ഭാഗ്യയെ നന്നായി ദേഹോപദ്രവം ചെയ്തിരുന്നു. അയാളെ പേടിച്ച് ഭാഗ്യ അയാളുടെ സ്വഭാവം ആരോടും പറഞ്ഞില്ല. പലപ്പോഴും അവൾ അനിയൻ സുദേവൻ താമസിക്കുന്ന വീട്ടിലേക്ക് ആനന്ദ് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഭാഗ്യയുടെ ഭാഗ്യം കൊണ്ട് അതൊന്നും നടന്നില്ല. ശേഖരന് കിട്ടിയ ഓരോ കടലാസും ഓരോരുത്തരുടെ കയ്യിൽ അയച്ചു കൊടുത്തതും അതിലെ ചിത്രങ്ങളെ പോലെ അപകടങ്ങൾ നടത്തിയതും ദാമോദരനും അനിയന്മാരുമായിരുന്നു. ശേഖരൻ ആമിയെയും ദ്രോണയും വിവാഹം കഴിപ്പിച്ചപ്പോൾ ദാമോദരന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആമിയെ ദ്രോണ സ്വന്തമാക്കിയതറിഞ്ഞപ്പോൾ ദാമോദരന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായി. അതോടെ അയാളുടെ അനിയന്മാരുടെയും പക വർദ്ധിച്ചു. കാശിയെ തട്ടിക്കൊണ്ടുപോയതും അതുപോലെ ആമിയെയും ശിവയെയും കാശിയെയും തട്ടിക്കൊണ്ടുപോയതും ശിവയെ കൊക്കയിലേക്ക് എറിഞ്ഞതും ദാമോദരനാണ്. അയാൾ എപ്പോഴും പതുക്കെയുള്ള സ്വരത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ശേഖരന്റെ ഓരോ നീക്കവും പറഞ്ഞുകൊടുക്കാൻ ശേഖരന്റെ വിശ്വസ്തനായ സഹപ്രവർത്തകർ ദാമോദരന്റെ കൂടെ നിന്നു. ആരുടെയും ശബ്ദം അതുപോലെ അനുകരിക്കാൻ അറിയുന്ന ആനന്ദ് ശങ്കർ ശേഖരനോട് ദാമോദരൻ പതുങ്ങി സംസാരിക്കുന്നത് പഠിച്ചെടുത്ത് കേരളത്തിൽ നിന്ന് സംസാരിക്കും. ദാമോദരൻ കാശ്മീരിൽ നിന്നും സംസാരിക്കും. ആനന്ദ് ഓഫീസിലെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ദാമോദരൻ ശേഖരന്റെ കയ്യിലുള്ള ഫോണിലേക്കായിരുന്നു വിളിച്ചിരുന്നത്. ഓരോ നിമിഷവും ശേഖരനെ അവർ ഭയപ്പെടുത്തി വട്ടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടക്ക് ശേഖരൻ ആമിയെയും ദ്രോണയും ലണ്ടനിലേക്ക് അയച്ചു. ശേഖരന്റെ സഹപ്രവർത്തകനോട് അവർ എങ്ങോട്ട് പോയെന്ന് ദാമോദരൻ ചോദിച്ചെങ്കിലും അയാൾക്ക് അറിയില്ലായിരുന്നു ശേഖരൻ അവരെങ്ങോട്ടാണ് പറഞ്ഞുവിട്ടെന്ന്. ആമിയെ കാണാതായതോടെ ദാമോദരന് ശേഖരനോടും ദ്രോണയോടും പക കൂടി. ഇതിനിടയിൽ ദാമോദരൻ ശ്രീലകത്തെ സുഹാസിനിയെ കള്ളപ്രണയത്തിൽ വീഴ്ത്തിയിരുന്നു. സുഹാസിനിയുടെ വാശിക്ക് മുമ്പിൽ ശങ്കരൻ സമ്മതം മൂളി. ദാമോദരനും സുഹാസിനിയും രജിസ്റ്റർ മാരേജ് നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ദാമോദരന്റെ യഥാർത്ഥ സ്വഭാവം ആനന്ദിനല്ലാതെ ശ്രീലകത്തെ മറ്റാർക്കും അറിയില്ലായിരുന്നു. ശേഖരന്റെ രണ്ട് പെൺമക്കളെ കൊന്നതിനു ശേഷം അവർ ഭാഗ്യയെ കൊല്ലാൻ പ്ലാനിട്ടു. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് അവളെ ഒരിക്കലെങ്കിലും തനിക്ക് അനുഭവിക്കണമെന്ന് ദാമോദരൻ ആനന്ദിനോട് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. ഇതിനിടയിൽ ശേഖരൻ കാശിയുമായി നാടുവിട്ടു. അവരെ തിരിയാൻ ദാമോദരൻ അയാളുടെ സുഹൃത്തിനെ ജർമ്മനിലേക്ക് വിട്ടു. അവരെ എവിടെ തിരഞ്ഞിട്ടും ദാമോദരൻ കിട്ടിയില്ല. ശേഖരൻ നാട്ടിലെത്തിയപ്പോൾ ദാമോദരൻ അയാളോട് സൗഹൃദം കാണിച്ച് ഒപ്പം കൂടി. അരുന്ധതിയുടെ വാരാട്ടിപ്പട്ടിയെ പോലെ ദാമോദരൻ മാറിക്കഴിഞ്ഞിരുന്നു. അവരെന്തു പറഞ്ഞാലും അനുസരണയോട് കേൾക്കുന്ന ഒരാളെപ്പോലെ ദാമോദരൻ ഉള്ളിൽ ശേഖരനോടുള്ള പകവെച്ച് നടന്നു. ദാമോദരൻ അനിയനെ പോലെ കാണുന്ന ശേഖരന്റെ ഓരോ നീക്കവും അയാൾ ഒളിഞ്ഞിരുന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നു. കാശ്മീരിലാവുമ്പോഴും അയാളെ പിന്തുടർന്ന പോലെ ഇവിടെയും അയാൾ ശേഖരനെ പിന്തുടർന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അയാൾ ദുഃഖിക്കുമ്പോൾ ദാമോദരൻ സന്തോഷിച്ചുകൊണ്ടിരുന്നു. ശേഖരനെ നോവിക്കുന്നത് അയാൾക്കൊരു ഹരമായിക്കൊണ്ടിരുന്നു. അവരെ കണ്ടെത്താൻ ശേഖരൻ ശ്രമിക്കുന്തോറും ഓരോ കൊലപാതകങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. കാശിനാഥൻ ശിവയാണെന്ന തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട് ദ്രോണയുള്ള പക അവന്റെ മകനോട് വീട്ടാൻ അവർ തീരുമാനിച്ചു. ഇതിനിടയിൽ ആനന്ദ് ജാനിക ജനിച്ചതും സ്വത്തുക്കളെല്ലാം അയാൾക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി ഭാഗ്യയെക്കൊണ്ട് നിർബന്ധിച്ച് പാൽ കുടിപ്പിച്ചു. അയാൾ പാലിൽ വിഷം ചേർത്തിരുന്നു. അവൾ മരിച്ചപ്പോൾ ആത്മഹത്യയെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അയാൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. ഭാഗ്യ വിഷം കഴിച്ചത് അവരെയെല്ലാം ഒരുപോലെ ഞെട്ടിച്ചു. അയാളെ എല്ലാവർക്കും നല്ല വിശ്വാസമായിരുന്നുകൊണ്ട് അയാളെ ആരും സംശയിച്ചില്ല. അവർ ആത്മഹത്യ ചെയ്താണെന്ന് വിശ്വസിച്ച എല്ലാവരും ജാനിയോട് വലുതായപ്പോൾ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. ആനന്ദ് കുഞ്ഞിനെയും കൊണ്ട് കർണാടകയിലേക്ക് പോയി. അവിടെ വെച്ചാണ് സമ്പന്നയായ പ്രഭാവതിയെ വിവാഹം കഴിക്കുന്നത്. അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആനന്ദിന് സ്വന്തമായി ഇപ്പോഴുള്ളത്. എല്ലാം നോക്കി നടത്തുന്ന പ്രഭാവതിയും. ജാനിയെ 2 വയസ്സുള്ളപ്പോൾ ആനന്ദ് ഉപേക്ഷിച്ചു. അവളെ നാദേശ്വരക്കാരും ശ്രീലകത്തുള്ളവരും ഏറ്റെടുത്തു. ഇതിനിടക്ക് ആനന്ദും ദാമോദരനും ശേഖരനെയും ഗോവിന്ദനെയും തമ്മിൽ തെളിക്കാൻ ഓരോ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലിച്ചില്ല. ശേഖരനും ഗോവിന്ദനും അത്രയ്ക്ക് ഉറ്റ തോഴന്മാരായിരുന്നു. കാശിനാഥനെ അടിക്കാൻ ദാമോദരൻ പറഞ്ഞെങ്കിലും ശേഖരൻ ചെയ്തില്ല. അതിന്റെ പേരിൽ അയാൾ അഭിരാമിയെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു. ദാമോദരൻ അന്ന് ഒരുപാട് സന്തോഷിച്ചതായിരുന്നു. മുന്തിരിത്തോട്ടത്തിലിരുന്ന് ദ്രോണയും ശേഖരനും അലറി കരയുമ്പോൾ പകയോടെ അതിരറ്റ സന്തോഷത്തോടെ ഒരു കാമഭ്രാന്തനെ പോലെ ദാമോദരൻ അവളുടെ ശരീരമായി തിരിഞ്ഞോടി. അവളുടെ ശവം അയാൾ തീകൊളുത്തി നശിപ്പിച്ചു. കാശിനാഥനെ ഓരോ തവണ ദാമോദരന്റെ ഭീഷണിയിൽ ശേഖരനെ ഉപദ്രവിക്കുമ്പോൾ ദ്രോണയോടുള്ള പകയോടെ ദാമോദരൻ എല്ലാവരുടെയും ഇടയിൽ നിന്ന് അതെല്ലാം കണ്ട് സന്തോഷിച്ചു നിന്നു. ആനന്ദ് ശങ്കർ പണമുണ്ടാക്കുമ്പോൾ ദാമോദരൻ ഓരോ ആളുകളെയും കൊന്നുകൊണ്ടിരുന്നു. എല്ലാത്തിനും കൂട്ടായി അനിയന്മാരും പിന്നെ മറ്റൊരുവനും അവർക്കൊപ്പമുണ്ട്. എല്ലാവരും മദ്യപിക്കുന്നതിനിടക്ക് ഇരുട്ടിൽ നിന്ന് വരുന്നയാളെ നോക്കി പൊട്ടിച്ചിരിച്ചു.
വെൽക്കം മിസ്റ്റർ അജയറാം ഘോഷ്, കാശിനാഥന്റെ ഉറ്റ സുഹൃത്തെ.
ആനന്ദ് ഉറക്കെ അട്ടാസിച്ചുകൊണ്ട് അവനെ ഇരുകൈ നീട്ടി ക്ഷണിച്ചു. അജയ് ഗൗരവത്തോടെ അവരെ നോക്കി.
എന്താണ് മോനെ, ഞങ്ങളുടെ ചോരയായ നിനക്കിത്ര ജാട? വരുത്തം പട്ടികളായ നമ്മൾ നാദേശ്വരവും ശ്രീലകവും മുടിപ്പിക്കും.
ആനന്ദ് പറഞ്ഞതും അജയ് അയാളുടെ വാപ്പത്തി. ആനന്ദ് അവനെ നോക്കി കണ്ണുകൾ തുറപ്പിച്ച് നിൽക്കവേ അയാളെ കളിയാക്കി അട്ടസിച്ചുകൊണ്ട് അജയ് ബിയർ ബോട്ടിൽ ചുണ്ടോട് ചേർത്ത് കുടിച്ചു.
അങ്കിൾ, നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയണം? കോടികളല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്.
അജയ് ഉറക്കെ അട്ടസിച്ചു. ഒപ്പം അവന്റെ അച്ഛനും ചെറിയച്ഛന്മാരും ചിരിക്കാൻ തുടങ്ങി. അജയറാം ഘോഷിനോട് ചെറുപ്പം മുതൽ കാശിനാഥനെ കൂട്ടുപിടിക്കാൻ പറഞ്ഞത് ദാമോദരനായിരുന്നു. സിദ്ധാർത്ഥൻ തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞ് നുണക്കഥകൾ ഉണ്ടാക്കി അജു പറയും. സുഹൃത്തുക്കളെ തൊട്ടാൽ കാശിനാഥൻ ആരെയും അടിച്ചൊതുക്കുമെന്ന് അറിയാവുന്ന അജു ദാമോദരന്റെ നിർദ്ദേശപ്രകാരം ഓരോ നുണയും പറഞ്ഞുകൊടുത്ത് അവന്മാരെ തല്ലുകുടിക്കും. എല്ലാം ഒരു ഹരമായിരുന്നു ദാമോദരന്. മകന് വില കൂടി ഗിഫ്റ്റ് നൽകി ചെന്നായെ പോലെ ചോര കുടിക്കാൻ അയാൾ പഠിപ്പിച്ചു. കാശിയുടെയും സിദ്ധുവിന്റെയും ബാല്യവും കൗമാരവും ഇപ്പോൾ യൗവനവും അജുവിനോട് എരിവ് കയറ്റി കൊടുക്കാൻ പറഞ്ഞ് ദാമോദരൻ അവരെ പരസ്പരം തല്ലുകൂടിച്ചു. സിദ്ധു കാശിയോട് തല്ലുണ്ടാക്കാൻ പോവാൻ ദാമോദരൻ ഓരോ നുണകൾ പറഞ്ഞുകൊടുത്തു. അങ്ങനെ അരുന്ധതിയെ എരിവ് കയറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ കാശിയും സിദ്ധുവും ഇവരുടെ വാക്കിൽ കേട്ട് പരസ്പരം വഴക്കിടാൻ തുടങ്ങി. അവർ ശത്രുക്കളായി. ഈ ശത്രുത കൊണ്ട് നാദേശ്വരത്തിന്റെയും ശ്രീലകത്തിന്റെയും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതായിരുന്നു ദാമോദരന്റെ അനിയന്മാരുടെ ലക്ഷ്യം. അജയ് ഭിത്തിയിലേക്ക് മദ്യപിച്ച ഗ്ലാസ് വലിച്ചെറിഞ്ഞു.
എന്തിനാ മോനെ ഗ്ലാസ് വലിച്ചെറിഞ്ഞ്?
ആനന്ദ് നാക്ക് കുഴഞ്ഞുകൊണ്ട് ചോദിച്ചു.
ഒരു രസത്തിനാണെങ്കിലേ, ഇനി അങ്ങോട്ട് പൂരം തുടങ്ങിയല്ലേ. കാശിനാഥനും സിദ്ധാർത്ഥനും രണ്ടും മണ്ടന്മാരാ, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ച കുഴി വർഷങ്ങളായി വീണ് കളിക്കുമോ? പകയാണ് നിങ്ങളെ പോലെ അവരോട് എനിക്ക്. നാദേശ്വരത്തെ പണ്ടത്തെ 2 രാജാക്കന്മാരായ ശേഖരനെയും ഗോവിന്ദനെയും നിങ്ങൾക്ക് തകർക്കാൻ സാധിച്ചില്ല. പക്ഷെ കാശിനാഥനെയും സിദ്ധാർത്ഥനെയും വർഷങ്ങളായി നമ്മൾ തല്ലുകൂടിപ്പിക്കുന്നു. എന്റെ നുണക്കതൽ കേട്ട് ചെയ്യാത്ത കുറ്റത്തിനായിരുന്നു സിദ്ധാർത്ഥൻ കാശിയിൽ നിന്ന് തല്ലുവാങ്ങിയിരുന്നത്. പിന്നെ അടികിട്ടുമ്പോ അവനും തിരിച്ചെല്ലും. കാശിയുടെ അടികിട്ട് വീട്ടിൽ വന്ന് സിദ്ധു റൂമിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ ഞാൻ പകയോടെ മറഞ്ഞിരുന്ന് പുഞ്ചിരിക്കും. ആനന്ദനെയും സഞ്ജുവിനെയും പോലെയല്ല ഒരിക്കലും സിദ്ധാർത്ഥൻ. അരുന്ധതി അമ്മയുടെ വാക്കുകൾ അവൻ കേട്ടിരുന്നത് അവനമ്മയെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ സുഹൃത്തായ ജാനിയെ അമ്മയുടെ വാക്കേട്ട് ഉപദ്രവിച്ചിരുന്നില്ല. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുന്ന സ്വഭാവമാണ് അവൻ്റെത്. അവന് ഗോവിന്ദന് അമ്മയേക്കാൾ ഇഷ്ടവുമാണ്. മറ്റു 2 മക്കളും അച്ഛനടിച്ചാലും അവനയാൾ അടിക്കലായിരുന്നു. ജാനിയോട് അവനുണ്ടായിരുന്ന സൗഹൃദ സ്നേഹം സത്യമായിരുന്നു. അവൾ കാശിയോടൊപ്പം നടക്കുമ്പോൾ വെറുത്തിരുന്നെങ്കിലും സുഹൃത്തായപ്പം മനസ്സറിഞ്ഞ് അവളെ പെങ്ങളെ പോലെ സ്നേഹിച്ചു. പക്ഷെ ഇപ്പൊ അവൻ അവളോട് സൗഹൃദം കാണിച്ച് വഞ്ചിച്ച പകയാണ്. അവന്റെ സഹോദരന്മാരെ പോലെ കാമത്തോടെയൊന്നും അവൻ അവളെ നോക്കിയിരുന്നില്ല. പക്ഷെ അവനെയൊന്നും കാശിനാഥന് മുമ്പിൽ ഞാൻ മോശപ്പെട്ടവനാക്കി. അവനും കാശിയും ശത്രുക്കളായി ഇന്നും ജീവിക്കുന്നു. അജു പറയുന്ന കേട്ട് ആനന്ദ് ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. പാവ അരുന്ധതി മക്കളും നമ്മൾ കുഴിച്ച കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അരുന്ധതിയുടെ മുൻശുണ്ടി അഹങ്കാരവും നമ്മൾ മുതലെടുത്തു. കാശിനാഥൻ അവരുടെ മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ചെറുപ്പം മുതൽ ദാമോദരൻ ഓതിക്കൊടുക്കുമ്പോ അരുന്ധതി മക്കളോട് കാശിനാഥനെ തല്ലാൻ പറയും. ഒന്നും അറിയാതെ മക്കൾ പോയി തല്ലുമ്പോ നമ്മുടെ അജു മുൻകോപക്കാരൻ കാശിനാഥനെ എരിവ് കയറ്റി കൊടുത്ത് ഇരുത്തിരിക്കുകയാവും. പിന്നെ സിദ്ധാർത്ഥനും കാശിനാഥനുമായുള്ള തല്ല്, അവരുടെ ബാല്യവും കൗമാരവുമെല്ലാം ഇപ്പോൾ യൗവനത്തിലും അവരെ നമ്മൾ തല്ലുകൂടിപ്പിക്കുന്നു. പാവങ്ങൾ, വരുത്തന്മാരായ നമ്മുടെ കെണിയിൽ വീണുപോയി കാശിനാഥനും സിദ്ധാർത്ഥനും.
ആനന്ദ് പറഞ്ഞിരുത്തിയപ്പോൾ ദാമോദരൻ തുടങ്ങി.
ബാല്യകാലം മുതൽ അവർ വഴക്കിടാൻ വേണ്ടി ശേഖരനോട് ഞാൻ സിന്ധുവിനെ ഉയർത്താനും കാശിനാഥനെ താഴ്ത്താനും പറഞ്ഞു. ശേഖരൻ തള്ളുമ്പോൾ അപമാനവും അവഗണനയും കൊണ്ട് കാശിനാഥൻ ഈ നിമിഷം വരെ നീറുന്നു. ദ്രോണയോട് പകരം വീട്ടുന്ന പോലെ തോന്നുന്നു. അവന്റെ മകൻ ഓരോ നിമിഷവും നീറി നീറി കഴിയുന്നു. അതുപോലെ ഗോവിന്ദന്റെ മക്കളെ കാമഭ്രാന്തരാക്കാൻ ഞാൻ ശ്രമിച്ചു. അതിൽ ആനന്ദിന്റെയും സഞ്ജുവിന്റെയും കാര്യത്തിൽ ഞാൻ വിജയിച്ചു. പക്ഷേ സിന്ധുവിന് ആ വഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവനല്പം വിവേകമുള്ള കൂട്ടത്തിലാണ്. അവൻ എന്റെ വഴിക്ക് വരാത്തതിന്റെ ദേഷ്യത്തിന് അരുന്ധതി അമ്മയോട് ഓരോ നുണക്കഥൽ പറഞ്ഞുകൊടുത്ത് അവനെ ഞാൻ വഴക്ക് കേൾപ്പിക്കും. സിന്ധു ഒഴികെ ബാക്കി മക്കൾ കാമഭ്രാന്തരായപ്പോ ഗോവിന്ദൻ നെഞ്ചു നീറിക്കഴിഞ്ഞു. പിന്നെ ആനന്ദ് പറയാൻ തുടങ്ങി. അതിലൊരു രസം എന്തെന്നോ, സഞ്ജുവും ആനന്ദനും മരിച്ചുപോയെന്നാണ് സിദ്ധാർത്ഥം കരുതിയിരിക്കുന്നത്. നമ്മുടെ ഗുണ്ടകൾ അവരെ അടിച്ച് ശരിയാക്കിയിരിക്കുന്നു. പേടി കൊണ്ട് സിദ്ധുവിന്റെ ഫോണിലേക്ക് വിളിച്ച് അനന്തൻ കാശി അവരെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് ഗുണ്ടകൾ നമ്മൾ പറഞ്ഞ പോലെ പറയിപ്പിച്ചു. പിന്നെ രണ്ടും തളർന്നുറങ്ങിയപ്പോ രണ്ടിന്റെയും ഫോട്ടോ സിദ്ധുവിന് അയച്ചു കൊടുത്തു. അനന്തൻ അവനും മരിച്ചെന്ന് മെസ്സേജ് അയച്ചു. അതോടെ സിദ്ധാർത്ഥൻ ആകെ തകർന്നു. യെസ്, ഇപ്പോൾ നമ്മൾ സേഫാണ് ആനന്ദങ്ങൾ. കാശിയും സിദ്ധുവിനെയും നമ്മൾ ഒരുമിച്ച് കൊല്ലാൻ തീരുമാനിച്ച ദിവസം തന്നെയാണ് ദ്രോണയെയും നമ്മൾ കൊന്ന്. രണ്ടും തള്ളുകൂടി വെടിവെച്ച് കൊന്നുപോലെ ആക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. സിദ്ധാർത്ഥനെ കാശിയുടെ സ്വരത്തിൽ ഫോണിലൂടെ ആനന്ദങ്ങൾ വെല്ലുവിളിച്ച് അങ്ങോട്ട് എത്തിച്ചു. കൊല്ലാനാണെന്ന് അവൻ അറിയില്ലല്ലോ. നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ ദ്രോണ അറിഞ്ഞത് അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അയാളാണ് അവിടെ എത്തുന്ന അറിഞ്ഞ അച്ഛൻ അയാളെയും കൊല്ലണമെന്ന് പറഞ്ഞു. ദ്രോണയോട് ബിൽഡിംഗിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായപ്പോ അച്ഛന് വെടിവെക്കേണ്ടി വന്നു. നമ്മൾ ഓടി രക്ഷപ്പെട്ടപ്പോഴാണ് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വന്നത്. നമ്മളെ അവൻ കണ്ടതുമില്ല. കാശിയും ആ മാളവിയെയും കണ്ടത് സിദ്ധാർത്ഥനെയാണ്. അവൾ നാദേശരത്ത് വന്നപ്പോ സിദ്ധു വെടിവെച്ച് തള്ളിയിട്ട് കണ്ടെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ നിരപരാധിയായ സിദ്ധാർത്ഥനെയും മരുന്നതയും നമ്മൾ ഇതിലേക്ക് വലിച്ചിട്ടു. ശേഖരനോട് അച്ഛൻ നുണ പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ സഹായിയാണ് സിദ്ധാർത്ഥൻ എന്നാണ്. അതുപോലെ അരുന്ധതി അച്ഛൻ കൊടുത്ത കാശിൽ ഫ്ലാറ്റായെന്ന് കള്ളം പറഞ്ഞ് ആ തള്ളക്കം മോനും പണിയെടുത്തു. മോനെ അജു, സിദ്ധാർത്ഥന്റെ കയ്യിൽ ഞാനൊരു തോക്ക് കൊടുത്തി വിട്ടിട്ടുണ്ട്. എന്റെ മകൾ ജാനികയെ കൊല്ലാൻ സ്വന്തം സഹോദരങ്ങൾ മരിച്ചെന്ന് കരുതി അവനാകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. മാളുവിനെ കൊല്ലാൻ ഞാൻ അവനോട് നാദേശ്വരത്ത് എത്തുന്നതിന് മുമ്പും പറഞ്ഞിരുന്നു. പിന്നെ എന്റെ വാക്കനുസരിച്ചാണ് അവൾ ലിഫ്റ്റിൽ കയറിയത്. പക്ഷേ ഒപ്പം കയറിയ ജാനി അവനെ തള്ളി. ജാനിയുടെ ചോദ്യം ചെയ്യലും തല്ലുമെല്ലാം കൂടി പ്രാന്ത് പിടിപ്പിച്ചപ്പോൾ ദേഷ്യം കൊണ്ട് അവനാണ് ദ്രോണയെ കൊന്നെന്ന് പറഞ്ഞത്രേ. അതും ഇപ്പോൾ അവനെ തെറ്റിദ്ധരിക്കാൻ കാരണമായി. മണ്ടൻ. യെസ് 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 യെസ്, യു ആർ കറക്റ്റ് അങ്കിൾ. എനിക്ക് വാഴണം അങ്കിളെ, രാജാവിനെ പോലെ വാഴണം. നാദേശ്വരത്തെ രാജാവായ കാശിനാഥനെയും ശ്രീലകത്തെ രാജാവായ സിദ്ധാർത്ഥനെയും പരസ്പരം തള്ളുകൂടിപ്പിച്ചുകൊണ്ട് ചെന്നായി പോലെ എനിക്ക് വിജയിക്കണം. അജു പകയോട് പറഞ്ഞു, എനിക്ക് ഇനിയും പണം വേണം. അരുന്ധതിയിൽ നിന്ന് ഒരുപാട് പണം ഇപ്പോൾ തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ മണ്ടിയാണെങ്കിൽ അവരോടുള്ള പകയും വെച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ മിത്രങ്ങളാണെന്ന് കരുതി എത്ര പണം വേണമെങ്കിലും തരും. ആനന്ദ് മദ്യം നുകർന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ജാനികയും മാളവികയും വേണം. അവരുടെ സൗന്ദര്യവും ശരീരവും എനിക്ക് വേണം. നോക്കി കൊതിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഭാഗീരഥി ഒരുപാട് മോഹിച്ചതാണ്, പക്ഷെ കയ്യിൽ കിട്ടിയില്ല. അവളുടെ മോളെങ്കിലും എനിക്ക് വേണം. പിന്നെ എന്റെ ആമിയുടെ അതേ രൂപത്തിലുള്ള ആമിയും. ദാമോദരൻ ആർത്തിയോടെ പറയുന്നു കേട്ട് അജു ദേഷ്യത്തോടെ അയാൾ തള്ളി. അങ്കിളെ, അച്ഛനാണെന്നും നോക്കില്ല, വെടിവെച്ച് കൊല്ലും ഞാൻ ഇയാളെ. ഇയാളുടെ പെണ്ണിനോടുള്ള ആർത്തി കാരണമാണ് നമ്മുടെ പല പ്ലാനും തെറ്റുന്നത്. എവിടെ പെണ്ണിനെ കണ്ടാലും അവരെയും നോക്കി വെള്ളമിറക്കി നിൽക്കും. സ്വന്തം മോളെപ്പോലും കയറി പിടിക്കാൻ പോയ ഇയാളോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. എല്ലാം ഞാൻ സഹിക്കുന്നത് എനിക്ക് പണത്തിന് വേണ്ടിയാണ് എന്ന് വെച്ച് എന്റെ പെങ്ങളെ തൊട്ടാനുണ്ടല്ലോ. അയ്യേ, എന്താടാ ഇത്? നീ ആര് മോൾ കയറി പിടിച്ചോ? നിന്റെ മോളല്ലേ അവള്? ആനന്ദ് ചോദിച്ചു. എനിക്ക് എല്ലാ പെണ്ണും ഒരുപോലെയാണ്, പക്ഷെ സുഹാസിനി വന്നുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ദാമോദരൻ ഒരു ഭാവവ്യത്യാസമില്ലാ പറഞ്ഞു. അമ്മ കണ്ടതും അച്ഛന്റെ മോന്തക്ക് രണ്ട് പൊട്ടി. അതാ അവളെ രാഗേഷിന്റെ കൂടെ പറഞ്ഞു വിട്ടത്. ഭാഗ്യത്തിന് അമ്മയ്ക്കെന്നെ സംശയമില്ല. ആര്യ പോകുമ്പോ എല്ലാവരും നിങ്ങളുടെ സ്വഭാവം അറിയാതിരിക്കാനാണ് ഞാൻ വേഗം അവിടെ നിങ്ങളെ കൊണ്ട് പോയത്. ഇല്ലെങ്കിൽ സങ്കടം കൊണ്ട് അമ്മ പറഞ്ഞേനെ, സ്വന്തം മകളെ കയറി പിടിച്ച നിങ്ങൾ ഇനിയെങ്കിലും നല്ലവനെ അമ്മയുടെ മുമ്പിൽ അഭിനയിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദ. പിന്നെ ഇനി ആരെയും നിങ്ങൾ തേടിപ്പോയാ ഈ അജുവിന്റെ സ്വഭാവം നിങ്ങൾ അറിയും. കാമ പിശാജ്, നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? മോനാണെന്ന് നോക്കില്ല, വെടിവെച്ച് കൊന്നുകളി നായേ. ദാമോദരൻ അവന്റെ നെറ്റിയിൽ തോക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ തള്ള സുഹാസിനൊന്നും പറയില്ല. അവളെ ഞാൻ ഇപ്പോഴോ ഭീഷണി നിർത്തിയിരിക്കുക. പിന്നെ തന്ന കാശ് മേടിച്ച് ആഡംബരമായി ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ മകനാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നിരിക്കും ഞാൻ.
ദാമോദരൻ കിതപ്പോടെ പറഞ്ഞു, നിങ്ങളെ അച്ഛനും മകനും ഇങ്ങനെ പിണങ്ങിയാലോ? ആര്യമോൾ അവനൊന്നും ചെയ്യില്ല, ഞാൻ നിനക്ക് വാക്കിരുന്നു അജു.
ആനന്ദ് അവന് ഉറപ്പു നൽകിയപ്പോൾ അജു ശാന്തനായി. അപ്പോ നമ്മൾ വരത്തന്മാർ മുടിപ്പിക്കാൻ പോകുന്നു നാദേശ്വരവും ശ്രീലങ്കും. കാശിനാഥനും സിദ്ധാർത്ഥനും ഇതൊന്നും അറിയാതെ പരസ്പരം യുദ്ധം തുടങ്ങും. പരസ്പരം പോരടിച്ച് ചാകുമ്പോ നമ്മൾ കാണികളെ പോലെ ഗ്യാലറിയിൽ നിന്ന് അർമാദിക്കും.
കാശി സിദ്ധാർത്ഥൻ,
ദാമോദരൻ പറഞ്ഞു കേട്ട് അവന്മാർ അട്ടഹസിച്ചു. ക്ലാസ്സിൽ നിറച്ച മദ്യം നുണഞ്ഞുകൊണ്ട് അവർ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ കോലമിടണമെന്ന് മാളൂട്ടി പറഞ്ഞപ്പോൾ ലക്ഷ്മി അവളോട് സമ്മതം മൂളി. മാവ് കോലം കൊണ്ട് കോലം വരയ്ക്കുന്ന മാളൂട്ടിയുടെ അടുത്തേക്ക് ദാമോദരൻ വന്നു.
ആയി മോളെ,
ദാമോദരന്റെ വിളി കേട്ട് അവൾ തലപൊക്കി നോക്കി. എന്താ? അയാൾ പുഞ്ചിരിക്ക മാത്രം ചെയ്തു. നിങ്ങൾ ആ അരുന്ധതിയുടെ കൂടെ നടക്കുന്നയാളല്ലേ, എനിക്ക് അവർ ഇഷ്ടമല്ല, അവരുടെ കൂടെ നടക്കുന്നവരെ ഇഷ്ടമല്ല. അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു,
അയ്യോ ഞാനൊരു പാവാണ് കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോ വന്നത്.
മോളെ സച്ചി വിളിച്ചിരുന്നു, അത് പറയാൻ വന്നു. മോളോട് വേഗം ചെല്ലാൻ പറഞ്ഞു.
എന്തിന്?
എന്തോ ചോക്ലേറ്റ് തരാനാണെന്ന് തോന്നുന്നു, നിറയെ ചോക്ലേറ്റ്സ് അവന്റെ കയ്യിലുണ്ടായിരുന്നു.
ആ, അവൻ എനിക്ക് കൊടുന്നേരാന്ന് പറഞ്ഞിരുന്നു. ഞാൻ ജാൻ ചേച്ചിയോട് പറയട്ടെ.
ഏയ് വേണ്ട, മോള് പോയി വാങ്ങിച്ചു, അവൻ ശ്രീലകത്തുണ്ട്.
അല്ല ഇവിടെ ആരുമില്ലേ?
ഏയ് ഇവിടെ ഞാനും ജാൻ ചേച്ചിയും പിന്നെ ജോലി കേൾക്കുന്ന നാണി ചേച്ചിയും മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞത് കേട്ട് ദാമോദരന്റെ ഉള്ളിൽ സന്തോഷം മലതല്ലി. ഗേറ്റിന് മുമ്പിൽ മാളുകളെ തട്ടിക്കൊണ്ടുപോകാൻ ഗുണ്ടകളും ആനന്ദും കാറുമായി വന്നിട്ടുണ്ട്. ശ്രീലകത്ത് ആരും ഉണ്ടായിരുന്നില്ല.
ഇവിടെ ഉള്ളവരെവിടെ പോയി? കാശിനാഥനുള്ള എവിടെ?
ഇവിടെയുള്ള ഒരു കാവലമ്മ ക്ഷേത്രത്തിൽ പോയതാ. കാശിയേട്ടൻ നല്ല ജോച്ചാന്റെ വീട്ടിൽ പോയതാ, പിന്നെ വന്നിട്ടില്ല. ഞാൻ പോയിട്ട് ചോക്ലേറ്റ് വാങ്ങട്ടെ കേട്ടോ.
മാളവിക പട്ടുപാവടയിട്ട് ചാടിത്തുള്ളി പോകുന്നു കണ്ടപ്പോൾ അയാൾക്ക് അവളെ പുറകിലൂടെ വാരിപ്പുണർന്ന് ചുംബിക്കാൻ തോന്നി.
പക്ഷേ അയാൾ അകത്തേക്ക് ഒരു നിമിഷം നോക്കി. ജാനി കാശിയുടെ പിള്ളയും കെട്ടിപ്പിടിച്ച് റൂമിൽ കിടന്നുറങ്ങിയായിരുന്നു.
ദാമോദരൻ മുറ്റത്തിരുന്ന് റോഡിലെ കാറിലിരിക്കുന്ന ആനന്ദിനെ വിളിച്ചു.
ആനന്ദേ, അങ്ങോട്ട് വരുന്ന ചെല്ലക്കിളിയെ പിടിച്ചോ. ഞാൻ തൽക്കാലം ഒരിക്കൽ കിട്ടാതെ പോയ ഇപ്പോൾ തള്ളയുടെ അതേപോലെ പുനർജനിച്ചു വന്ന മറ്റൊരു സുന്ദരിപ്പൂവിനെ പിടിക്കട്ടെ.
ദാമോദരൻ ഫോണിലൂടെ പറഞ്ഞതും ആനന്ദ് അട്ടാസിച്ചു. മാളു ഗേറ്റിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനിക അകത്തുറങ്ങുകയും ദാമോദരൻ കാമാർത്തിയോടെ പൂമുഖപ്പടികളിലേക്ക് കയറി നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.